പ്രശസ്തമായ ഗതിപ്രഭാഷണത്തിൽ. അത് നാം വായിക്കുന്നത് മത്തായി 5 മുതൽ 7 വരെയാണ്. ഈ വാക്കുകൾ പറഞ്ഞാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇത് അവസാനിപ്പിക്കുന്നത്. 15-ാം വാക്യത്തിലാണ് അത് പറയുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്, അതുപോലെ ജീവങ്കിലേക്ക് പോകുന്ന വഴിയും ഞെരുക്കമുള്ളതാണ്. ഒരു വാതിലിലൂടെ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അകത്ത് കടക്കാം, എന്നാൽ ആ വഴി, അത് നമ്മുടെ ജീവിതകാലം മുഴുവനും നാം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ വഴിയുടെ അവസാനമാണ് നാം ചെന്നു ചേരേണ്ട സ്ഥലം. നാം കഴിഞ്ഞ ഭാഗത്ത് നാം ചിന്തിച്ചു, ദൈവം നമ്മെ മുൻ നിയമിച്ചു എന്ന് നാം കണ്ടു. സ്വർഗത്തിലേക്ക് പോകാനല്ല, എന്നാൽ യേശുവിനെ പോലെ ആകാൻ വേണ്ടി. മുൻ നിയമിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നാം ചെന്നു ചേരേണ്ട സ്ഥലം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഇതുപോലെ നിങ്ങളൊരു ട്രെയിനിൽ കയറുമ്പം നിങ്ങൾ പോകേണ്ടിടത്തേക്കാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു വിമാനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിൽ നിങ്ങൾ ചെന്നു ചേരേണ്ട സ്ഥലം രേഖപ്പെടുത്തിയിരിക്കും. ആ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പല സ്ഥലങ്ങളിൽ നിർത്തിയായിരിക്കും അത് യാത്ര ചെയ്യുന്നത്. അത് പലതും ആകർഷണമുള്ളതാണ്, എന്നാൽ നിങ്ങൾ അവിടെ ഇറങ്ങുകയില്ല. കാരണം നിങ്ങൾ ചെന്നു ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ഈ ട്രെയിനിലോ പ്ലെയിനിലോ യാത്ര ചെയ്യേണ്ട എല്ലാവരും തന്നെ അവരെ ചെന്നു ചേരേണ്ട സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്നു. ഒരു ട്രെയിൻ അതിൻ്റെ സമയത്ത് വന്നില്ലെങ്കിൽ അതിലെ യാത്രക്കാർ വളരെ അസ്വസ്ഥരാകുന്നു, അല്ലെങ്കിൽ ഒരു വിമാനം താമസിച്ചാൽ. എന്തുകൊണ്ടാണത്? കഴിയുന്നതും നേരത്തെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു, എല്ലാവരും അതിൽ യാത്ര ചെയ്തേനെ. കാരണം വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഞാൻ കാണുന്നു, വളരെ ചുരുക്കം ആളുകളെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് യേശുക്രിസ്തുവിനെ പോലെ ആകുന്ന ഇടത്തെത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഒരുപക്ഷെ ഇതുകൊണ്ടാകാം, അനേക ക്രിസ്ത്യാനികൾക്ക് അവർ ചെന്നു ചേരേണ്ട ഇടത്തെക്കുറിച്ച് ബോധ്യമില്ല. നിങ്ങളെ മിക്ക ക്രിസ്ത്യാനികളോടും ചോദിക്കുക, ഒരുപക്ഷെങ്കിൽ 99% ക്രിസ്ത്യാനികളും അവരുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണ്. എന്നാൽ അത് തെളിയിക്കുന്ന ഒരു വേദഭാവം പോലും ദൈവവചനത്തിൽ കാണുന്നില്ല. ദൈവം തീരുമാനിച്ച ലക്ഷ്യം യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപനാവുന്നതാണ്. സ്വർഗം അതിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേക സ്ഥലത്തേക്കല്ല ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ സ്വഭാവത്തിന്റെ പരിവർത്തനത്തിലേക്കാണ്. അവിടേക്കാണ് അവൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് നാം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യമെന്താണ്? നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല യേശു വന്നത്. അനേക ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അനേക പ്രസംഗകരും അതാണ് പ്രസംഗിക്കുന്നത്. അവൻ വന്നത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. ആദമിന്റെ എല്ലാ സ്വഭാവവും പാപമാണ്. നമ്മെ വിശുദ്ധരാക്കാനാണ് അവൻ വന്നത്. അത് നമ്മെ തന്നെ പോലെ ആക്കാനാൻ. പുതിയ നിയമത്തിലെ 1-ാമത്തെ വാഗ്ദാനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം അത് കണ്ടു. അവനെ യേശു എന്ന് പേർ വിളിക്കണം. കാരണം അവൻ തന്റെ ജനത്തെ നരകത്തിൽ നിന്നല്ല, രോഗങ്ങളിൽ നിന്നുമല്ല, ദാരിദ്ര്യമല്ല, എന്നാൽ പാപത്തിൽ നിന്ന്. അങ്ങനെ ക്രിസ്തീയ സുവിശേഷം മത്തായി 21:1 പറയുന്ന ആ സുവിശേഷത്തിന് തിരിഞ്ഞപ്പം നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക്, ഇതുപോലെ നരകത്തിൽ നിന്നുള്ള രക്ഷ, രോഗത്തിൽ നിന്നുള്ള രക്ഷ, ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷ, ഇതുപോലെയുള്ള പല കാര്യങ്ങൾ, അറിവില്ലായ്മയിൽ നിന്നുള്ള രക്ഷ, ഒരുപക്ഷെ നിരക്ഷരതയിൽ നിന്നുള്ള രക്ഷ, ഇങ്ങനെ പലതും. എന്നാൽ യേശു വന്നത് നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, അതുപോലെ നമ്മെ അവനെ പോലെ ആക്കാൻ. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ തുടങ്ങുന്നത് പാപത്തിൽ നിന്നാണ്. നാം കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നു, ആ ഇടുങ്ങ വാതിലൂടെ അകത്ത് കയറുന്നു, അത് വീണ്ടും ജനമാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. നിങ്ങൾക്ക് ആ വാതിലൂടെ കടക്കാതെ ആ വഴിയിലെത്താൻ കഴിയില്ല. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, ആരെങ്കിലും ഈ വഴിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവൻ മതിൽ ചാടി അകത്ത് വന്നാൽ. ഇവിടെ പറയുന്ന അവനൊരു കള്ളനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആരെങ്കിലും മറ്റേതെങ്കിലും വഴിയെ വാതിലിൽ കൂടെ അല്ലാതെ ഈ വഴിയിലെത്തിയാൽ അവൻ അയോഗ്യനാകുമാറും. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഒരു മാരത്തോൺ ഓട്ടം തുടങ്ങാൻ കഴിയില്ല. നിങ്ങളത് തുടങ്ങുന്ന ഇടത്തു നിന്ന് തുടങ്ങണം. നിങ്ങൾ മാരത്തോൺ ഓടുന്ന ആളുകളുടെ കൂടെ കൂടി ഓടാൻ കഴിയും, എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ അയോഗ്യരായി മാറും. കാരണം നിങ്ങൾ ഓടാൻ തുടങ്ങിയത് ആരംഭത്തിൽ നിന്നല്ല. ക്രിസ്തീയ ജീവിതത്തിന് ഇതുപോലൊരു തുടക്കമുണ്ട്.
എല്ലാ ഓട്ടത്തിലും ഉള്ളത് പോലെ. എബ്രായ ലേഖനം 12:1 പറയുന്ന പോലെ ഇതൊരു ഓട്ടമാണ്. ആ ആരംഭസ്ഥാനം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നതല്ല, അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജലത്തിൽ സ്നാനപ്പെട്ടതല്ല, അത് വീണ്ടും ജനനമാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ നിക്കോദിമോസ് അവനൊരു ബിഷപ്പായിരുന്നു, ഒരു ബിഷപ്പിനും വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3:3, വീണ്ടും ജനനത്തോടെ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അവിടെ ക്രിസ്തു നമ്മളെ വെട്ടിമാറ്റുന്നു, ആ ആദാമെന്ന വൃക്ഷത്തിൽ നിന്ന് നമ്മെ അവനിൽ ഒട്ടിച്ചു ചേർക്കുന്നു. അതാണ് വീണ്ടും ജനനം. അവിടെ നമ്മെ യേശുക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കുന്നു. അതിനുശേഷം നാം യേശുക്രിസ്തു എന്ന വാതിലൂടെ അകത്ത് കയറുകയാണ്. ഇനി ഒരു ദീർഘമായ വഴിയുണ്ട്, അത് നമ്മളെ അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് നടത്തും. അത് നമ്മെ പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആക്കും. ആ ദീർഘമായ ഇടുങ്ങിയ വഴി, അതിനെയാണ് വിശുദ്ധീകരണത്തിന്റെ വഴി എന്ന് പറയുന്നത്. കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആകുന്നത്. അതുപോലെ ആദാമ്യ സ്വഭാവത്തിൽ നാം കൂടുതൽ കൂടുതലായി അകന്നുകൊണ്ടിരിക്കും. നാം എല്ലാവരും കൊണ്ടു കടക്കുന്ന ഈ ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് ദൈവവചനം അതിനെ വിളിക്കുന്നത് ജഡമെന്നാണ്. നമ്മുടെ ആദാമ്യ സ്വഭാവത്തിന്റെ മറ്റൊരു പേരാണത്. അത് നമ്മളെ ലോകത്തിലുള്ള എല്ലാ അവിശ്വാസികളെയും പോലെ തന്നെയാക്കുന്നു. എന്നാൽ യേശു വന്ന് നമ്മെ അതിൽ നിന്ന് വിടുവിക്കാനാണ്, ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അങ്ങനെ നമ്മെ അവനെ പോലെയാക്കും. അതവൻ ചെയ്യുന്നത് അത് പരിശുദ്ധാത്മാവിൽ കൂടാണ്. പഴയ നിയമത്തിൽ അവൻ ആളുകൾക്ക് കൽപ്പന കൊടുത്തു, ഇതിന് പ്രകാരം ജീവിക്കാൻ പറഞ്ഞു. ആർക്കും അതിന് കഴിഞ്ഞില്ല. ചില കൽപ്പനകൾ കഴിഞ്ഞു, എന്നാൽ മിക്കതും കഴിഞ്ഞില്ല. അവരെല്ലാ കൽപ്പനകളും അനുസരിച്ചാൽ പോലും അതെല്ലാം പുറത്തുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അവർക്കൊരിക്കലും അവരുടെ ഉള്ളിലുള്ള പാപ പ്രകൃതി അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, എത്രമാത്രം അവർ പരിശ്രമിച്ചാലും. പൗലോസ് അവരുടെ ഇടയിലുണ്ടായിരുന്ന ഭക്തരായ മനുഷ്യരിൽ ഒരാളായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഫിലിപ്പിലേഖനം 3:3 പൗലോസ് പറയുന്നു, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ്. അതിനർത്ഥം ന്യായപ്രമാണം പുറമേ അവനോട് ആവശ്യപ്പെട്ടത്. അവനതെല്ലാം പൂർണ്ണമായിട്ട് ചെയ്തു. ആ ധനികനെ പോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 10:10 യേശു കൽപ്പനകൾ ആചരിക്കാൻ പറഞ്ഞു. അവൻ പറയുന്നു, ഞാൻ എന്റെ ചെറുപ്പം മുതൽ അതെല്ലാം അനുഷ്ഠിക്കുന്നു. യേശു അതിനെ ചോദ്യം ചെയ്തില്ല. ഒത്തിരി ദൈവഭക്തരായ മനുഷ്യരുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ന്യായപ്രമാണം മുഴുവനും അനുഷ്ഠിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പുറമെ ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന എല്ലാ നിയമങ്ങളും ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നീതിമാന്മാരായിരുന്നു. എന്നാൽ അവരിൽ അല്പം പോലും ദൈവത്തിന്റെ സ്വഭാവമില്ലായിരുന്നു. അത് പുറത്തുള്ള വിശുദ്ധി മാത്രമായിരുന്നു. യേശു പറഞ്ഞതുപോലെ, നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അതിന്റെ ഉള്ള അശുദ്ധമാണ്. അതേക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. യേശു വന്നത് അകം വെടിപ്പാക്കാനാണ്. അകം വെടിപ്പാകുമ്പം പുറം ഓട്ടോമാറ്റിക്കായിട്ട് വെടിപ്പാകും. ഉള്ളിലുള്ള രോഗം ഒരു ആന്റിബയോട്ടിക് കഴിച്ച് സൗഖ്യമാകുമ്പം ആ രോഗത്തിന്റെ പുറത്തെ ലക്ഷണങ്ങളെ മാറും. അത് എന്തു തന്നെയായാലും, അതൊരു പനിയോ വ്രണമോ എന്തു തന്നെയായിരുന്നാലും, അത് ഒരു ആന്റിബയോട്ടിക് കഴിച്ച് ഉള്ളിൽ സൗഖ്യമാകുന്ന സമയത്ത് പുറത്തുള്ള ലക്ഷണം മാറുന്നു. അതുകൊണ്ട് യേശു വന്നത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെക്കാനാണ്. അതാണ് യോഹന്നാൻ സ്നാപകം പറഞ്ഞത്. അവൻ വന്നത് ഒരു കത്രിയുമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന മോശപ്പെട്ട ഫലങ്ങളെ പറിക്കാൻ. മോശപ്പെട്ട ഫലം പറിച്ചു കളയുന്നതാണ് അനേകരുടെയും ക്രിസ്ത്യാനിത്വം. പുറത്താളുകൾക്ക് മനോഹരമായിട്ട് കാണുക, സംസ്കാരവും ധാർമ്മികതയുമുള്ള ഒരു ജീവിത നിലവാരം, ഒത്തിരി വ്യത്യാസമുണ്ട് യഥാർത്ഥ ക്രിസ്ത്യതയും സംസ്കാരമുള്ള ഒരു ജീവിതവും തമ്മിൽ. യേശു വന്നത് നമ്മളെ നല്ല ആളുകളാക്കാനല്ല, യേശു നമ്മളെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കുകയാണ്. ഉള്ളിൽ പൂർണ്ണമായിട്ടും പുതിയത്, നമ്മളെ പരിഷ്കരിക്കാനല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരി വ്യത്യാസമുണ്ട് ട്രെയിനിങ് കൊടുത്ത് പരിഷ്കരിച്ച ഒരു നായും ഒരു കൊച്ചു കുഞ്ഞും. അതേ ട്രെയിനിങ് കിട്ടിയ നായയെ പോലെയല്ല ഒരുപക്ഷെ തറ വൃത്തികേടാക്കും. എന്നാൽ ആ കുഞ്ഞിന് വലിയ വ്യത്യാസമുണ്ട്. അവൻ ഒരു മനുഷ്യക്കുഞ്ഞാണ്. ആ നായയെ നിങ്ങൾ എത്രമാത്രം ട്രെയിൻ ചെയ്താലും അവൻ ഒരിക്കലും ഒരു മനുഷ്യനാകാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ഈ പഴയ സൃഷ്ടി, ആ പഴയ മനുഷ്യൻ, ആദാമിലുള്ള ആ മനുഷ്യൻ അങ്ങനെയാണ് നാം ജനിച്ചത്. എത്രമാത്രം അവനെ പരിഷ്കരിച്ചാലും ധാർമ്മികത പഠിപ്പിച്ചാലും നിങ്ങൾക്കൊരിക്കലും അവനെ വ്യത്യസ്തനാകാൻ കഴിയില്ല. ഒരു ദൈവത്തിന്റെ മകനായി. അത് ഇതുപോലെയാണ്, നിങ്ങളൊരു നായയെ എത്രമാത്രം ശ്രമിച്ചാലും അവനെ ഒരു മനുഷ്യനാക്കാൻ കഴിയില്ല. നിങ്ങളതിനെ നന്നായിട്ട് അനുസരിക്കാൻ പഠിപ്പിക്കാം, ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കാം, എന്നാൽ അത് മനുഷ്യനാവില്ല. നിങ്ങളൊരു ആദാമിന്റെ മകനെ ഈ ഭൂമിയുടെ കീഴിലുള്ള എല്ലാം പഠിപ്പിച്ച് അവനെ ഒരു മതഭക്തനാക്കിയാലും എല്ലാം എന്നാലും അവൻ ഒരിക്കലും ഒരു ദൈവവൈദ്യനാകാൻ കഴിയില്ല. അത് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത് ദൈവം കൊണ്ടുവരുന്ന ഒരു ആത്മീക ജനനമാണ്. അത് അവനെ അനുഭവിക്കാൻ കഴിയും. അതിനെയാണ് ഇടുക്കമുള്ള വാതിൽ എന്ന് പറയുന്നത്. അനേകർ ഈ വാതിലൂടെ അല്ല അകത്ത് വന്നത്, അവരെ ഈ ഇടുക്കമുള്ള വഴിയിലേക്ക്, ആ വഴിയുടെ ഏതോ ഭാഗത്ത് മതിലിയാടി വന്നവരാണ് യോഹന്നാൻ പത്തിൽ പറയുന്ന പോലെ. അവസാനം അവരെ അയോഗ്യരാകും. കാരണം നിങ്ങൾക്ക് ഈ വഴിയിൽ കടക്കാൻ കഴിയില്ല, ഈ വാതിലൂടെ അല്ലാതെ. ഈ വാതിലൂടെ നിങ്ങൾ അകത്ത് വന്നാൽ വേറൊരു തെറ്റ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന അവരെല്ലാവരും കൂടെ ആ ഗേറ്റിന്റെ അവിടെ കൂട്ടം കൂടുന്നു. വലിയൊരു കൂട്ടം, ലക്ഷക്കണക്കിന് ആളുകൾ ഗേറ്റിൽ കൂട്ടം കൂടുന്നു. ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം അവരുടെ ലക്ഷ്യത്തിലേക്ക്. ഇവിടെ ആണ് നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും. 1 യോഹന്നാൻ 3 അധ്യായം, യോഹന്നാന്റെ 1 ലേഖനം 3 അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനെ പോലെ ആകും. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തി. അതാണ് 1 യോഹന്നാൻ 3:2 പറയുന്നത്. അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനോട് സദൃശരാകും, കാരണം നാം അവനെ കാണും അവനായിരിക്കുന്നത് പോലെ. അടുത്ത വാക്യത്തിൽ അവൻ പറയുന്നു, ഇതാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ. ഞാൻ പിന്നെയും പറയട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിക്കൂ നിങ്ങളുടെ പ്രത്യാശ എന്താണ്, 99% ആളുകളും പറയും കർത്താവ് ഇറങ്ങി വരും. അത് നമ്മുടെ പ്രത്യാശയുടെ പകുതിയാവുന്നുള്ളൂ. അതിൻ്റെ അടുത്ത പകുതി, അവൻ വരുമ്പം നാം അവനെ പോലെ ആകും. അത് വളരെ പ്രധാനമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. കർത്താവ് മടങ്ങി വരുമെന്നുള്ള കാര്യം മാത്രമല്ല, കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് തന്നെ വലിയൊരു പ്രത്യാശയാണ്. എന്നാൽ അതിനപ്പുറത്ത് ഇതും ഉൾക്കൊള്ളുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനെ പോലെയാകും. ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 1 യോഹന്നാൻ 3:3 പറയുന്നു, നിങ്ങളുടെ ഭൂമിയിലുള്ള മുഴുവൻ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. 1 യോഹന്നാൻ 3:3, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ. അനേക ക്രിസ്ത്യാനികളും വേദപുസ്തകം സദാപൂർവ്വം വായിക്കാത്തതുകൊണ്ട് അവർക്കറിയുന്ന ഒരേ ഒരു നിർമ്മലീകരണം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നു മാത്രം. വേദപുസ്തകം 2 തരത്തിലുള്ള നിർമ്മലീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1, ദൈവം ചെയ്യുന്നു. അടുത്തത് നമ്മൾ തന്നെ ചെയ്യുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. 1 യോഹന്നാൻ 1:9 പറയുന്നു, അവൻ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ 1 യോഹന്നാൻ 3:3 ഇവിടെ പറയുന്നു, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇത് തന്നെ 2 കൊരിന്ത്യർ 7:1 വായിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, ഈ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മെ തന്നെ വെടിപ്പാക്കുക. 2 തിമോത്തിയോസിൽ നാം ഇതേ കാര്യം വായിക്കുന്നു, 2:21. തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ അവൻ യജമാൻ ഒരു മാനപാത്രമാകും. അതുകൊണ്ട് ഈ വേദഭാഗങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞ നമ്മൾ ഈ 2 തരത്തിലുള്ള വിശുദ്ധീകരണത്തെ, 1 ദൈവം ചെയ്യുന്നു, 1 നമ്മൾ തന്നെ ചെയ്യുന്നു. ദൈവം തന്നെ പാപം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നാം വ്യവസ്ഥകൾ അനുസരിച്ചാൽ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ സകല അനീതിയും പോക്കാൻ അവൻ വിശ്വസ്തനാണ്. അത് ക്ഷമിക്കുകയും പിന്നീട് അത് ഒരിക്കലും ഓർക്കുകയുമില്ല. എബ്രായ ലേഖനം 8:12. നമ്മെ നീതീകരിക്കുന്നു യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. റോമാലേഖനം 5:9. അതിനർത്ഥം നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചു, ദൈവം അത് ചെയ്യും. എന്നാൽ എന്താണ് നമ്മെ തന്നെ നിർമ്മലീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇതാണ് ആ ഇടുങ്ങിയ വഴി, ഇത് വിശുദ്ധീകരണത്തിന്റെ വഴിയാണ്, ഇതാണ് ആ രൂപാന്തരത്തിന്റെ വഴി. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഇത് തുടർമാനം നടക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം, അതാണ് പ്രതിസന്ധി. ഇത് പിന്നെയും ആ വാതിൽ കൂടെ കടക്കുന്ന പോലെയാണ്. അതെപ്പോഴും പുതുക്കൊണ്ടിരിക്കണം, എപ്പോഴും അത് പുതുതായ അനുഭവമായിരിക്കണം, നിരന്തരമായി. എഫേസ്യലേഖനം 5:18 പരിശുദ്ധാത്മാവിൽ അഭിഷിക്തരായവരെ കുറിച്ചാണ് അത് പറയുന്നത്. അതിനർത്ഥം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുക, അതാണ് സ്നാനം എന്ന് പറഞ്ഞാൽ മുങ്ങുക. പരിശുദ്ധാത്മാവ് എന്ന വെള്ളച്ചാട്ടത്തിന് നിൽക്കുക, അതിന് കീഴിൽ ഞാൻ നനയുന്നു. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ഞാൻ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിരന്തരം നിൽക്കുക, പരിശുദ്ധാത്മാവിന്റെ ആ പൂർണ്ണത അനുഭവിപ്പാൻ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള എൻ്റെ ഹൃദയം വലുതാവുകയും അങ്ങനെ കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ കൂടുതൽ യേശുവിൻ്റെ സ്വഭാവത്തോടെ ഞാൻ അനുഭവപ്പെടും. എനിക്ക് തന്നെ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് അനുഭവപ്പെടാൻ കഴിയില്ല, അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്, എന്നെ യേശുവിനെ പോലെ ആക്കുന്നത്. എന്നാൽ ഞാൻ അവനോട് സഹകരിക്കേണ്ടതുണ്ട്, എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്. അതിനർത്ഥം പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ യേശുവിനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാനത് വിട്ടുമാറണം. പരിശുദ്ധാത്മാവല്ല അത് വിട്ടുകളയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നു, അതിൽ ശുദ്ധിയില്ലാത്ത അധാർമികമായ ചില കാര്യമുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ അത് നിങ്ങളുടെ ഹൃദയത്തെ കളങ്കപ്പെടുത്തും. ഇവിടെ പരിശുദ്ധാത്മാവെ റിമോട്ട് എടുത്ത് ആ ചാനൽ മാറ്റില്ല. ഇല്ല, നിങ്ങളത് ചെയ്യണം. അവൻ നിങ്ങളോട് പറയും, ഈ കാര്യം കർത്താവിന് കാണാൻ കഴിയുന്നതല്ല. എന്നാൽ അതിനുശേഷവും നിങ്ങൾ അസ്വചിത്രം കാണുന്നെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളത് പിന്നെയും കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ യേശുവിനെ പോലെ ആകാൻ നടക്കുന്ന ആളല്ല. നിങ്ങൾ തന്നെ റിമോട്ട് ഉപയോഗിച്ച് ആ ചാനൽ ചേഞ്ച് ചെയ്യണം. ഇതൊരു ഉദാഹരണമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കായിരിക്കും, ഒരു കമ്പ്യൂട്ടറിൽ. നിങ്ങൾ ഒരുപക്ഷെ പരീക്ഷിക്കപ്പെടും അശ്ലീലതയുള്ള ഒരു വെബ്സൈറ്റിലേക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളാ മൗസ് ഉപയോഗിച്ച് അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് തടയില്ല. നീ അവിടെ പോകരുതെന്ന് നിശ്ചയമായിട്ടും പറയും. നിങ്ങളുടെ ആത്മാവിൽ ആ ശബ്ദം കേൾക്കാം. നിങ്ങളാണ് നിങ്ങളെ തന്നെ നിർമ്മിക്കുന്നത്. നിങ്ങളത് നിഷേധിക്കണം. നിങ്ങൾ പറയണം, കർത്താവെ, ഞാൻ ഈ സ്വഭാവം എന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് കാണുമ്പം, അവൻ കാണുന്നു, നിങ്ങളതിനെ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവിടെ പരിശോധിക്കുന്നത്? ഈ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ സത്യമായിട്ടും ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് കാണുമ്പോൾ അവൻ നിങ്ങൾക്ക് രൂപാന്തരം തരും. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് തന്നെ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും ദൈവിക സ്വഭാവം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കോടി വർഷങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾക്കൊരൽപ്പം പോലും ദൈവിക സ്വഭാവം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് നൽകേണ്ടതാണ്, നിങ്ങളുടെ ഉള്ളിൽ തരേണ്ടതാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് പകരേണ്ടതാണ്. എന്നാൽ അത് വരുന്നത് തടയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ സ്വഭാവം ദൈവം നിങ്ങളിലേക്ക് പകരുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. നിങ്ങൾ അതിനെ വിട്ടുകളയേണ്ടതുണ്ട്. എന്താണ് അതിന് നിങ്ങളെ തടയുന്നത്? ദൈവത്തിന്റെ സ്വഭാവം ദൈവം നിങ്ങൾക്ക് തരുന്നതിന്. തന്നെത്താൻ വെടിപ്പാക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിടുന്നു. പരിശുദ്ധാത്മാവ് വിട്ടുകളയണമെന്ന് എന്നോട് പറയുന്ന കാര്യത്തെ, മനുഷ്യൻ പറയുന്നതിനല്ല. ഞാൻ പറയാറുണ്ട്, ഞാൻ ആളുകളോട് പറയാറില്ല, ഇത് വിട്ടുകളയണം അല്ലെ അത് വിടണം. ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും ഇത് നിന്നെ നശിപ്പിക്കുമെന്ന കാര്യം. അത് കണ്ടെത്താനായിട്ട് ഒരുപക്ഷെങ്കിൽ അവൻ കുറച്ച് സമയങ്ങൾ എടുത്തെന്ന് വരും. ഉദാഹരണത്തിന്, ഞാൻ സാധാരണ സ്വർണ്ണ ആഭരണങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാനോ അതുപോലെ എൻ്റെ ഭാര്യയോ, എന്നാൽ ഞാൻ മറ്റുള്ളവരോട് പറയാറില്ല. കാരണം അവർക്കതിൽ വെളിച്ചമില്ലായിരിക്കും. അതൊരു പാപകരമായ കാര്യമല്ല. ഇതുപോലുള്ള ചില കാര്യങ്ങളെ അത് ഓരോ വ്യക്തികളുടെയും ബോധ്യമാണ്, എനിക്കിത് ചെയ്യണ്ട. 1 കൊരിന്ത്യർ 6 പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. 1 കൊരിന്ത്യർ 6:12. എന്നാൽ അവൻ അതെല്ലാം ചെയ്യുന്നില്ല. ശരിയായ ഒരു ആത്മീകനായ മനുഷ്യൻ, അവൻ പാപകരമായ കാര്യങ്ങളെ മാത്രമല്ല വിടുന്നത്, അവൻ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും വിട്ടുപിരിയുന്നു. കാരണം അത് അവന്റെ ജീവിതത്തിൽ ഒരു തടസ്സമാണ് അവന്റെ ലക്ഷ്യത്തിലെത്താൻ. വേറൊരു അധ്യായത്തിൽ 9 പൗലോസ് ഒരു ഓട്ടക്കാരനെ കുറിച്ച് പറയുന്നു. ഒരു ഓട്ടക്കാരനെ തിന്നാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ അവൻ അതെല്ലാം കഴിച്ചാൽ അവൻ 1 സ്ഥാനത്ത് എത്താൻ കഴിയില്ല. അവനെ തന്നെ നിയന്ത്രിക്കണം, എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ടതെന്ന്. ഒരു ഓട്ടക്കാരന് രാവിലെ 8 മണി വരെ കടന്നുറങ്ങാൻ കഴിയത്തില്ലേ? കഴിയും. എന്നാൽ രാവിലെ 8 മണി 9 മണി വരെ കടന്നുറങ്ങി രാവിലെ ഒരു ഓട്ടത്തിന് പോയില്ലെങ്കിൽ അവന് മെഡൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്, അതൊരു ഓട്ടക്കാരൻ വേണ്ടാന്ന് വെക്കുന്നു. ഇതിനുവേണ്ടി ഒളിമ്പിക്സിലെ ഒരു മെഡൽ കിട്ടാൻ വേണ്ടി. ഇതുപോലെ തന്നെ നമ്മളെ നിർമ്മലീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വെറും ഒരു പാപകരമായ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, അതെന്നെ സഹായിക്കാത്ത എല്ലാ കാര്യത്തിൽ നിന്നും ഈ മെഡൽ ലഭിക്കാൻ, യേശുവിനെ പോലെ ആകാൻ ഉള്ള ഓട്ടത്തിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റൊരാളെ ഞാൻ ആ കാര്യത്തിൽ വിധിക്കുന്നില്ല. എന്നാൽ ഞാൻ തീരുമാനിച്ചു ആ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ലക്ഷ്യത്തിലെത്തണം. നാം ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരാണെന്ന് പരിശുദ്ധാത്മാവ് കാണുമ്പോൾ, പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ നമ്മുടെ സത്തയിൽ ദൈവിക സ്വഭാവം നൽകും. ഇത് അവൻ ചെയ്യുന്നത് നമ്മുടെ ചിന്താധാരയെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ്. ഫിലിപ്പിലേഖനം 2:5 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. റോമാലേഖനം 12 നമ്മുടെ മനസ്സിനെക്കുറിച്ച് നാം ഈ വാക്യം വായിക്കുന്നു. ഇത് കാണേണ്ടത് വളരെ പ്രധാനമാണ്. മനസ്സിന്റെ ശക്തിയും അതിന്റെ പ്രവർത്തനവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. റോമാലേഖനം 12:2 ഈ ലോകത്തോടെ അനുരൂപം ആകരുത്. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതുകൊണ്ട് രൂപാന്തരം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരം കൊണ്ടാണ്. ലോകത്തോടുള്ള അനുരൂപം അതും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. ഈ വാക്യത്തെ നമ്മൾ ഇങ്ങനെ വായിക്കണം: ലോകം ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഈ ലോകം നിങ്ങളെ ഞെരുക്കരുത്, അതിൻ്റെ സ്വരൂപത്തിലേക്ക് നിങ്ങളെ വാർത്തെടുക്കരുത്. ആ വാക്യത്തിൻ്റെ ഒരു പരിഭാഷയാണത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക, നിങ്ങളുടെ ചിന്താധാരയെ വ്യത്യാസപ്പെടുത്തി അങ്ങനെ കർത്താവ് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങും. നിങ്ങൾ നോക്കാൻ തുടങ്ങും ആളുകളെ, കാര്യങ്ങളെ, സാഹചര്യങ്ങളെ, യേശുക്രിസ്തു അതിനെ കാണുന്നത് പോലെ. നാം ഇവിടെ കണ്ടു ഇത് ഒന്നാമത് നടക്കുന്ന നമ്മുടെ മനസ്സിലാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം എൻ്റെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ചിന്താധാരയെ വ്യത്യാസപ്പെടുത്തും. അതുകൊണ്ട് മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം നമ്മുടെ ചിന്താധാരയെ വ്യത്യാസപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം. ലോകത്തെ കാണുന്നതിന് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണത്തിന്, ഈ ലോകത്തിലുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നു ഈ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാണെന്ന്. അധികാരവും ബഹുമാനവും അംഗീകാരം അറിയപ്പെടുന്നത്, സുഖങ്ങൾ, സൗഖ്യം, ഈ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെ ഓരോന്നിനും പല വിലയാണ്. പല കാര്യങ്ങളും വിട്ടുകളഞ്ഞ് ഈ കാര്യങ്ങൾ അവർ നേടുന്നു. ഈ കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പലരും അവരുടെ ജീവിതം മുഴുവനും ചിലവാക്കുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവിതം ചെലവഴിച്ചത് പണത്തെ അന്വേഷിച്ചോ സുഖങ്ങളോ ശക്തിയോ സൗകര്യമോ സ്വസ്ഥതയോ അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല. അവൻ തൻ്റെ ജീവിതം ചെലവഴിച്ചത് അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യത്തിലായിരുന്നു. ആ അന്വേഷണത്തിൽ അവന് പല കാര്യങ്ങളും വിട്ടുകളയേണ്ടി വന്നു. അതിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ കാര്യമാണോ? അല്ല. എന്നാൽ അവന് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. കൂടുതൽ പ്രധാനപ്പെട്ട അവന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ചില തരത്തിൽ മനുഷ്യരെ സഹായിക്കാൻ. അതുകൊണ്ട് ഗൗരവമുള്ള ക്രിസ്ത്യാനി അവനവൻ്റെ മനസ്സിനെ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ മുൻതൂക്കങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ ലോകക്കാരെ അല്ലെങ്കിൽ ലോകക്കാരായ ക്രിസ്ത്യാനികൾ അവരെ ഈ രണ്ട് രാജ്യത്തിലുള്ള നല്ല കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള മിക്ക ക്രിസ്ത്യാനികളും അവർക്കിത് രണ്ടും വേണം. രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്ന അവരെങ്ങും ചെന്ന് ചേരുന്നില്ല. ഒരു ബോട്ട് ഇങ്ങോട്ട് പോകും, അടുത്ത ബോട്ട് അങ്ങോട്ട് പോകും. അവർ രണ്ടു വള്ളത്തിലും കാല് വെച്ചാൽ അവരെങ്ങും എത്തില്ല. എന്നാൽ യേശുക്രിസ്തു തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ. യേശുക്രിസ്തുവിന്റെ ഈ ലോകവാസത്തിൽ നമ്മൾ കാണുന്നു അവന്റെ പിതാവ് നമ്മെ കാണിച്ചു എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന്. ദൈവം ആദാമിനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾക്കറിയണോ എങ്ങനെയാണ് ആദാം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്? ഇതാണ് എൻ്റെ ഉത്തരം. യേശുക്രിസ്തു ജീവിച്ചതുപോലെ. ഒരുപോലെയുള്ള സാഹചര്യങ്ങളല്ല. ഒരുപക്ഷെ നസറേത്തോ അല്ലെ ഏദൻ തോട്ടമോ നിങ്ങളുടെ കാര്യത്തിൽ, ഒരുപക്ഷെ ചെന്നൈയോ തിരുവനന്തപുരമോ ഡൽഹിയോ, അതൊന്നും ഒരു കാര്യമല്ല. പുറത്തുള്ള സ്ഥലമോ സാഹചര്യമോ അത് പ്രധാനപ്പെട്ടതല്ല. നിങ്ങൾ യാത്ര ചെയ്യുന്നത് സ്കൂട്ടറിലാണോ കാറിലാണോ അതോ യേശു ഇതുപോലെ നടന്നോ? ചോദ്യം, നിങ്ങൾ എന്തിനെയാണ് വിലമതിക്കുന്നത്? യേശു എന്തിനെയാണ് വിലമതിച്ചത്? പരിശുദ്ധാത്മാവെ എന്നെ യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനായിട്ട് ഇടയാക്കൽ ഞാനൊരു ആത്മീയനാകും. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. അവിടെ എൻ്റെ മനസ്സ് യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്നു. എൻ്റെ മനസ്സിൽ വിലയുള്ളതായി ഞാൻ കാണുന്നത് യേശു വിലമതിച്ചതാണ് അവൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ അവനെ പോലെ ആയിത്തീരുന്നു. ഇതുപോലെ തന്നെ ലോകവും നമ്മുടെ മനസ്സിലാണ്. അനേക ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നു നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു അതാണ് ലോകമയത്തം. ഒരു സ്ത്രീ വളരെ ആഭാസകരമായിട്ടൊരു വസ്ത്രം ധരിക്കുന്നു, അവരുടെ വസ്ത്രത്തിലല്ല ലോകം, അതവളുടെ മനസ്സിലാണ്. അവൾ ആ തരത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവളെ കൊണ്ട് ആ വസ്ത്രം ധരിപ്പിച്ചത്. അധാർമ്മികമായ ഒരു വിധത്തിൽ നിങ്ങൾ അവളെ കൊണ്ട് ആ വസ്ത്രം മാറ്റിക്കാം, എന്നാൽ അവളെ ലോകകാരി അല്ലാതാക്കാൻ കഴിയില്ല. ഇല്ല, നിങ്ങൾക്കൊരു നായയെ സൂട്ടും ടൈയും കെട്ടിക്കാം, ഇതെല്ലാം കഴിഞ്ഞാലും അതൊരു നായ തന്നെയാണ്, ഒരു വ്യത്യാസവും. നിങ്ങൾക്ക് ഒരു സ്ത്രീയെ നിർബന്ധിച്ച് സഭ്യമായ വസ്ത്രം ധരിപ്പിക്കാം, എന്നാൽ അവളുടെ ചിന്ത വ്യത്യാസപ്പെടില്ല. ലോകമയത്വം മനസ്സിലാണ്. ഇതുപോലെ വിശുദ്ധീകരണം അതും മനസ്സിലാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സത്വ തുറക്കം, പ്രധാനമായിട്ടും നമ്മുടെ മനസ്സ്. പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ നാം ദൈവവചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ സ്വഭാവം നമ്മളെ കാണിക്കും. അങ്ങനെ നമ്മളെ അവന്റെ സ്വരൂപത്തിലേക്ക് മാറ്റും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.